بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഖാഇദയുടെ തുടർച്ചയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞത് മസ്ലഹത്തിന്റെയും മഫ്സദത്തിന്റെയും ഫിഖ്ഹിനെ കുറിച്ചിട്ടാണ്. എന്താണ് മസ്ലഹത്ത്, എന്താണ് മഫ്സദത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ തന്നെ ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത് മസ്ലഹത്തുകൾ എത്രയുണ്ടായാലും അത് ചെയ്യുവാനാണ്, അതേപോലെ മഫ്സദത്തുകൾ എത്രയുണ്ടായാലും അത് പരമാവധി ഒഴിവാക്കാനാണ് ദീനുൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. എന്നാൽ ചില സമയങ്ങളിൽ ഒന്നിലധികം മസ്ലഹത്തുകൾ നമുക്ക് ഒരേ സമയത്ത് ചെയ്യേണ്ടതായി വരുമ്പോൾ അതിലേത് മസ്ലഹത്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് എന്ന ഖാഇദയാണ് നമ്മൾ ഒന്നാമതായി പഠിച്ചത്. ഇദാ തസാഹമൽ മസാലിഹു ഖുദ്ദിമൽ അഅലാ മിൻഹു, മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നാൽ അതിൽ ഏറ്റവും മുന്തിയതിനെ നമ്മൾ മുന്തിക്കണം എന്നുള്ളതാണ്. ഏറ്റവും മുന്തിയത് ഏതൊക്കെയാണ് എന്നതിന്റെ ഉദാഹരണങ്ങളാണ്, അതിനുള്ള ലവാബിത്തുകളാണ്, നിബന്ധനകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഇതേപോലെ തന്നെ മഫ്സദത്തുകൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഒരു മഫ്സദത്ത് അതിനൊഴിവാക്കാൻ നോക്കിയാൽ മറ്റൊരു മഫ്സദത്ത് അവിടെ ഉണ്ടായിത്തീരും എന്നൊരവസ്ഥയാണ് എങ്കിൽ, അതല്ലെങ്കിൽ മറ്റൊരു മഫ്സദത്ത് അവിടെ ബാക്കിയാകും എന്നാണ് എങ്കിൽ, ഇതിലേത് മഫ്സദത്താണ് ഞാൻ നീക്കം ചെയ്യേണ്ടത്, ഏതിനെയാണ് ബാക്കിയാക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള തത്വമാണ് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും അഹഫായ ലഘുവായിട്ടുള്ള മഫ്സദത്ത് ബാക്കിയാക്കിയിട്ട് ഗൗരവമുള്ള മഫ്സദത്തിനെ നമ്മൾ ഇല്ലാതാക്കാൻ, അതിനെ ഒഴിവാക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞു. പിന്നീട് അതിനുള്ള തെളിവുകളാണ് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമ്മൾ വായിച്ചു മനസ്സിലാക്കിയത്. ഇനി നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്ന ചില സന്ദർഭങ്ങളാണ് പണ്ഡിതന്മാർ പിന്നീട് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമതായി അവർ പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി വന്ന് നമ്മെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇന്ന അയാളെ സെയ്ദിനെ നീ കൊന്നിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ കൊന്നോളിയും, സെയ്ദിനെ കൊന്നിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നുള്ള കാര്യം പറയുകയാണ്, അതല്ലെങ്കിൽ നിന്റെ ഇന്നയാളെ കൊല്ലും എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഉത്തരം ഈ ഖാഇദയിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുറമേക്ക് ഒരാൾക്ക് മഫ്സദത്ത് ഉണ്ടാക്കുക എന്നുള്ളത് കടുത്ത കാര്യമാണ്, ഒരാളെ കൊല്ലുക എന്നുള്ളത് കടുത്ത കാര്യമാണ്. എന്നാൽ നമ്മെ മറ്റൊരാൾ കൊല്ലാൻ അനുവദിക്കുക എന്നുള്ളത് അത്ര കടുത്ത കാര്യമല്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരിക്കലും തന്നെ എന്നെ ഈ വ്യക്തി കൊല്ലും എന്ന കാരണത്താൽ എനിക്ക് മറ്റൊരാളെ കൊല്ലാനുള്ള അനുവാദമില്ല. കാരണം അതാണ് ഏറ്റവും വലിയ മഫ്സദത്ത്. ചെറിയ മഫ്സദത്തായ ഞാൻ മരിക്കുക എന്നുള്ള കാര്യത്തിനാണ് നമ്മൾ അവിടെ തയ്യാറാകേണ്ടത്. അതല്ലാതെ മറ്റൊരാളുടെ ജീവൻ നമുക്കെടുക്കാൻ യാതൊരു അനുവാദവും അവിടെയില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണക്കാരിലേക്ക് രണ്ടും ജീവൻ, ഇവിടെയായാലും ജീവൻ, അവിടെയായാലും ജീവൻ, രണ്ടിലൊരാൾ മരിക്കും, രണ്ടും ഒരുപോലെയല്ല. മറിച്ച് നമ്മൾ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദുൽമിൽ പങ്കാളിയാവുകയാണ്, നമ്മൾ ലാലിയായി മാറുകയാണ് മറ്റൊരാളുടെ നിർബന്ധ പ്രകാരമാണ് എങ്കിലും. എന്നാൽ നമ്മൾ മറ്റൊരാളാൽ നമ്മൾ കൊല്ലപ്പെടുകയാണെങ്കിലോ, നമ്മൾ മൗലൂമാണ്, നമ്മൾ ഷഹീദാണ്, ഇൻഷാല്ലാ നമ്മൾ ഷഹീദാണ്. അള്ളാഹു തആല അത് നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്, മൗലൂമായി നമ്മൾ കൊല്ലപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാലും നമുക്ക് മറ്റൊരാളെ കൊല്ലുവാൻ വേണ്ടി അതൊരു ന്യായമായി പറയാൻ പാടില്ല. കാരണം ഇവിടെ ഈ ഖാഇദയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ മഫ്സദത്തിനെ നമ്മൾ മുന്നോട്ട് വെക്കുന്നു, വലിയ മഫ്സദത്ത് നമ്മൾ ചെയ്യുകയില്ല. എന്നാൽ ഇതിൽ കുറഞ്ഞൊരു കാര്യമാണ് ഒരാൾ നമ്മോട് പറയാൻ, നീ ഇന്നയാളെ പരസ്യമായി ആക്ഷേപിച്ചിട്ടില്ല എങ്കിൽ, അല്ല എങ്കിൽ അയാളുടെ അഭിമാനം വ്രണപ്പെടുത്തുക, അല്ല എങ്കിൽ അയാളുടെ സമ്പത്ത് കവർന്നെടുക്കുക, ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ ഈ സന്ദർഭത്തിൽ ചെറിയ മഫ്സദത്ത് ഏതാണ്? മറ്റേ ആൾ ആക്ഷേപിക്കലും മറ്റേ ആൾക്ക് പണം കവർന്നെടുക്കലൊക്കെയാണ്. അവിടെ നമുക്ക് നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ മഫ്സദത്ത്, ചെറിയ മഫ്സദത്ത് ചെയ്യാവുന്നതാണ്. രണ്ടും മഫ്സദത്താണ്, പക്ഷെ മഫ്സദത്തുൻ നഫ്സാണ് മറ്റേതിനേക്കാളും ഇർദിനേക്കാളും മാലിനേക്കാളും ഒക്കെ സമ്പത്തിനേക്കാളും അഭിമാനത്തെക്കാളും ഒക്കെ നമുക്ക് അനുവദിക്കപ്പെടുന്നത്. ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഷഹാദത്ത് സൂർ, കള്ളസാക്ഷ്യം പറയുക എന്നുള്ളത്. ഒരാൾ പറഞ്ഞു കള്ളസാക്ഷ്യം, കോടതിയിൽ പോയി കള്ളസാക്ഷ്യം പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു ആ കള്ളസാക്ഷ്യം പറയുന്നത് മറ്റൊരാളുടെ കൊലക്ക് കാരണമാകുമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ കാരണമാകുമെങ്കിൽ ആ കള്ളസാക്ഷ്യം അവിടെ പറയൽ ഹറാമാണ്. കാരണം ഇവിടെ രണ്ടും കൊലപാതകമാണ് നടക്കുന്നത്, അതാണ് കൂടുതൽ ഗൗരവം. കാരണം മറ്റേ നമ്മൾ മരണപ്പെടുകയാണ്, ഇത് നമ്മൾ കാരണത്താൽ, നമ്മുടെ കള്ളസാക്ഷ്യം കാരണത്താൽ വേറൊരാൾ കൊലപ്പെടുകയാണ്, അത് നമുക്ക് അനുവദനീയമല്ല. എന്നാൽ നമ്മുടെ ഈ കള്ളസാക്ഷ്യം കേവലം എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ നഷ്ടത്തിനേ ഇടയാവുകയുള്ളൂ. അതേപോലെ അയാളുടെ അഭിമാനം മോശമായേക്കാം, ഇന്നയാൾ ഇന്ന് ചെയ്തു എന്നൊക്കെ കള്ളസാക്ഷ്യം പറയുമ്പോൾ ആളുകളുടെ മുന്നിൽ അയാൾ മോശക്കാരനാകും. അതേപോലെ അയാൾക്ക് നഷ്ടപരിഹാരമൊക്കെ ചിലപ്പോൾ കൊടുക്കും, കാളി വിധിക്കും എന്ന കാര്യത്താൽ, അതുകൊണ്ട് ഇയാൾക്ക് ഇത്ര രൂപ ഫൈൻ കാളി വിധിക്കും. അത് ചെയ്യാവുന്നത്, കാരണം ഇപ്പോഴും ഇവിടെ നമ്മൾ മരണപ്പെടുക എന്നുള്ള കാര്യമാണ് മുന്നിലുള്ളത്. ആ സമയത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇനി ഇതേപോലെ ഒരാള് നിർബന്ധിച്ചുകൊണ്ട് നമ്മോട് പറയാണ് നിങ്ങൾ ഈ ഗ്ലാസ് കള്ളുകുടിക്കണം അല്ലെങ്കിൽ നിന്നെ കൊല്ലും, ഒരു കള്ളുകുടിയനും അതേപോലെ മുസ്ലിം ശത്രുവുമായിട്ടുള്ള ഒരാൾ വന്നു ഈ കുപ്പി കള്ളു നീ കുടിച്ചിട്ടില്ല എങ്കിൽ, ബിയർ നീ കുടിച്ചിട്ടില്ല എങ്കിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ചൂണ്ടിപ്പിടിച്ച തോക്കുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കത് കുടിക്കാവുന്നതാണ്, നമ്മൾ അതിനുള്ള താല്പര്യം കൊണ്ടല്ല. മറിച്ച് ഈ രണ്ട് മഫ്സദത്തിൽ ഇതാണ് ചെറിയ മഫ്സദത്ത്, എന്റെ ബഖാ ഉൽ ഹയാ, എന്റെ ജീവിതം അവിടെ ബാക്കിയാകുക എന്നുള്ള മസ്ലഹത്ത്, അതല്ലെങ്കിൽ ഏറ്റവും വലിയ മഫ്സദത്ത്, അതിനെ ഒഴിവാക്കിക്കൊണ്ട് കള്ളു കുടിക്കുക എന്നുള്ള മഫ്സദത്ത് ആണ് നമ്മൾ അവിടെ തെരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ എന്നെ കൊന്നാലും ഞാൻ കള്ളു കുടിക്കൂല എന്നല്ല, അത് നമ്മുടെ ഒരു താല്പര്യമാണ്, നമുക്കൊരു ആവേശമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ മഫ്സദത്ത് തമ്മിനെ വേർതിരിക്കാൻ നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ജീവിതം ബാക്കിയാക്കേണ്ടതുണ്ട്, നമുക്ക് അള്ളാഹുവിനെ ഇനി ഇബാദത്തുകൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഇവൻ നിർബന്ധിച്ചതിന്റെ പ്രകാരം നമുക്ക് കള്ളു കുടിക്കേണ്ടി വന്നാൽ നമുക്ക് തൗബക്കുള്ള അവസരമുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ പാപികളായി തീരുന്നത് തന്നെ ഇല്ല, കാരണം നമ്മൾ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണ്, നമ്മൾ താല്പര്യം കൊണ്ട് ചെയ്യുന്നതല്ല. അതേപോലെ ഈ വ്യക്തിക്കെതിരെ ലുൽമിന് വേണ്ടിയെതിരെ പ്രാർത്ഥിക്കാനുള്ള അവസരവും നമുക്കുണ്ട്. എന്നാൽ നമ്മൾ അവിടെ കൊലപ്പെടാനാണ് തീരുമാനിക്കുന്നതെങ്കിലും ഇതൊന്നും നമുക്കുണ്ടാകുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എത്രത്തോളം കുഫറിന്റെ വാക്ക് പറയാൻ നിർബന്ധിക്കപ്പെട്ടാൽ പോലും നമ്മുടെ ജീവിതം നമ്മൾ കൊല ചെയ്യപ്പെടുമെങ്കിൽ നമുക്ക് ആ കുഫറിന്റെ വാക്ക് പറയാമെന്നാണ് നമുക്കറിയാം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനോട് മുശ്രിക്കുകൾ ഈ കുഫറിന്റെ വാക്കുകൾ പറയാൻ പറയും. അദ്ദേഹം മരണം പേടിച്ചുകൊണ്ട് ഇത് പറയുമായിരുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എന്റെ ഹൃദയത്തിന് വലിയ പ്രയാസമുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്തായിരുന്നു എന്റെ ഹൃദയത്തിൽ ഇത് പറയുമ്പോഴുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിനെ പൂർണ്ണമായി വെറുത്തുകൊണ്ടാണ് പറയുന്നത്. നാവ് കൊണ്ട് പറയുമ്പോൾ ഹൃദയത്തിൽ അങ്ങേയറ്റം വെറുപ്പാണ്. എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എങ്കിൽ അവർ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നീ ആവർത്തിച്ചുകൊള്ളൂ. കുഫറിന്റെ വാക്കാണ്, അവർ ആവർത്തിക്കുകയാണെങ്കിൽ നീ ആവർത്തിച്ചുകൊള്ളൂ. കാരണം അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മഫ്സദത്ത് എന്താണ്? അദ്ദേഹം മരിക്കുക എന്നുള്ളതാണ്, മുസ്ലിം മരണപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഇത് കേവലം നാവ് കൊണ്ട് പറയുക എന്നുള്ളത് എന്താവുന്നില്ല, ഈ അവസ്ഥയിൽ അത് കുഫറായി തീരുന്നില്ല. കേവലം ഹൃദയത്തിലില്ലാത്ത കാര്യം നാവ് കൊണ്ട് പേടിപ്പിച്ച് പറയിക്കുന്നതാണ്, അയാൾക്ക് അതിന്റെ പേരിൽ കുറ്റമില്ല. അപ്പൊ ഈ രണ്ട് മഫ്സദത്ത് വരുന്ന സമയത്ത് ആ മഫ്സദത്ത് ഏത് മഫ്സദത്ത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ തൊണ്ടക്കുയിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഇതൊക്കെ ചിലപ്പോൾ വളരെ അപൂർവമായി ഉണ്ടാകുന്ന സന്ദർഭമാണ്, തൊണ്ടയിൽ കുടുങ്ങി, ഇയാൾക്കാണെങ്കിൽ ആകെ കുടിക്കാൻ ഇപ്പുറത്ത് വെള്ളമൊന്നുമില്ല, ആരടുത്തുമില്ല, തൊട്ടടുത്തൊരു വ്യക്തിയുടെ കയ്യിൽ മദ്യമുണ്ട്. ഇത് കുടിക്കുകയാണ് എങ്കിൽ തൊണ്ടയിൽ നിന്നും അത് താഴെ ഇറക്കാൻ പറ്റും, ശ്വാസം എടുക്കാൻ പറ്റും, ജീവൻ നിലനിർത്താം. അതല്ല എങ്കിൽ തൊണ്ടയിൽ കുരുങ്ങി ശ്വാസം മുട്ടി മരിക്കുക എന്നുള്ളതേ ഇയാൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഉള്ളൂ. ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ തൊണ്ടയിൽ നിന്നും കുരുക്ക് ഒഴിവാകാൻ മാത്രം, അത്രമാത്രം അവിടെ അത് അനുവദിക്കപ്പെടും, എന്നിട്ട് അയാൾക്ക് ജീവൻ നിലനിർത്താം എന്നുള്ളതാണ്. കാരണം ഈ രണ്ട് മഫ്സദത്ത്, ഖമർ കുടിക്കുക, മോശം കള്ളു കുടിക്കുക എന്നുള്ളത് ഒരു മഫ്സദത്താണ്, മരണപ്പെടുക എന്നുള്ളത് അതിനേക്കാളും വലിയ മഫ്സദത്താണ്. ചെറിയ മഫ്സദത്ത് ചെയ്തുകൊണ്ട് വലിയ മഫ്സദത്ത് നമുക്ക് അവിടെ ഒഴിവാക്കാം എന്നതാണ് ചെയ്യേണ്ടത്. ഇതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് അക്ലുമാലിൽ ഹറാം, ഹറാമായ സമ്പാദ്യം. ഒരാൾ കൊണ്ടുവന്ന് ഒരു നേർച്ച ചോറാണ് ഷിർക്കിന്റെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കപ്പെട്ട വസ്തുക്കളോ മറ്റുമാണ്. ഇത് കഴിച്ചിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറയാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചില അങ്ങേയറ്റം ഈ ഷിർക്കിൽ മുങ്ങി കുളിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അവർ പറയും ഇത് കഴിച്ചിട്ടില്ല എങ്കിൽ പൈസ തരൂല എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും തരുന്ന സഹായങ്ങൾ തരികയില്ല എന്നല്ല പറഞ്ഞത്. അതൊന്നും അത്ര വലിയ കാര്യമല്ല. നമുക്ക് ചെയ്യുന്ന ഇത് ഈ ഹറാമായി തിന്നിട്ടില്ല എങ്കിൽ നേർച്ച ചോറ് ഷിർക്ക്, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അർത്ഥ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം തിന്നിട്ടില്ല എങ്കിൽ നിനക്ക് ചെലവിന് തരില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്നെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾക്കത് ചെയ്യാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ള വേളയിൽ അതിൻ്റെ ഒരു ഉദാഹരണം നേരത്തെ പറഞ്ഞു. നമ്മൾ തിന്മ കണ്ടിട്ട് ആ തിന്മ വിരോധിക്കുക എന്നുള്ളത് ഷറയിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഉപേക്ഷിക്കുക എന്നുള്ളത് മഫ്സദത്താണ്, അത് ഉപേക്ഷിക്കുക എന്നുള്ളത് മഫ്സദത്താണ്. പക്ഷേ ആ തിന്മ വിരോധിച്ചാൽ അതിനേക്കാൾ വലിയ മഫ്സദത്ത് അവിടെ ഉണ്ടായിത്തീരുമെന്ന് കണ്ടാൽ ആ തിന്മ വിരോധിക്കൽ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ഉദാഹരണം, തൊട്ടടുത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ വല്ല ഉത്സവം മറ്റോ ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ തിന്മയാണ്, ഏറ്റവും വലിയ തിന്മയാണ് നടക്കുന്നത്. ഞാൻ ഷിർക്ക് റബുൽ മുന്നാളി, അവിടെ പോയി ഒരാൾ പോയി അവിടെ പോയി ഇതൊക്കെ എടുത്ത് മാറ്റണം, ഇത് ഇവിടെ പാടില്ല, ഏറ്റവും വലിയ തിന്മയാണ് എന്ന് പോയി സംസാരിച്ചു അത് ഇൻകാർ ചെയ്യാൻ പോയാൽ വലിയ മഫ്സദത്ത് ഉണ്ടാകും, അത് യാതൊരു സംശയവുമില്ല. ഓരോ നാടുകളിൽ നാടുകൾക്കനുസരിച്ചിട്ട് അത് അതിന്റെ പ്രശ്നം കൂടും. അതൊരാൾ പോയി ചെയ്താൽ അതിനേക്കാൾ വലിയ മഫ്സദത്താണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ തൽക്കാലം അത് പറയാതിരിക്കുക എന്നുള്ള മഫ്സദത്ത് സഹിച്ചിട്ട് ഈ മഫ്സദത്ത് ഒഴിവാക്കുകയാണ് അവിടെ വേണ്ടത്. അല്ല, യഥാർത്ഥത്തിൽ അവിടെ വലിയ മഫ്സദത്തിന് വേണ്ടി അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് മസ്ലഹത്ത് കൂടിയാണ്. നമ്മുടെ ഒരു സംസാരം അത് വലിയ ഫിത്നക്കാണ് അവിടെ കാരണമാകുക എന്ന് നമുക്ക് കൃത്യമായി അറിഞ്ഞാൽ, കേവല ഊഹത്തിന്റെ പേരിൽ പേടിച്ചിട്ട് പറയുന്നതല്ല, മറിച്ച് വ്യക്തമായി നമുക്കറിയാം, അത് വ്യക്തമായി അറിയുന്ന കാര്യമാണ് എങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. ഇത് നമ്മളെപ്പോഴും നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും തിന്മ വിരോധിക്കുന്ന തിന്മ കൂടാനല്ലല്ലോ, അത് കുറെ കുറക്കാനാണ്. ഒരാളോട് പോയി അത് വിരോധിക്കുന്ന സമയത്ത് അതിനേക്കാളും കൂടുതലാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് പാടില്ല. പണ്ഡിതന്മാർ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി, അയാള് ഒരു മോശപ്പെട്ട ഹറാമായ കാര്യങ്ങൾ ആഭാസങ്ങളൊക്കെ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ അയാൾ വായിക്കും. ഇയാളോട് പോയി അത് വായിക്കരുത്, ഇത് ഹറാമാണ്, ഇത് ആസ്വദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കിയാൽ ഇയാൾ രണ്ടാമത് ചെയ്യുന്നത് അതിനേക്കാളും വലിയ ബിദഅത്തിന്റെയും അല്ല എങ്കിൽ കുഫറിന്റെയും ഒക്കെ നിരീശ്വര നിർമ്മതവാദികളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ അവിടെ. അയാൾ അത് വായിക്കാനേ സാധ്യത ഉള്ളൂ. വളരെ വ്യക്തമാണ്, അയാൾ നമ്മൾ വെറുതെ ഊഹിക്കുന്നല്ല, ഈ രണ്ട് ഗ്രന്ഥങ്ങളാണുള്ളത്. ഇത് വിരോധിച്ചാൽ അയാൾ ഇത് വായിക്കും. ഇത് വായിച്ചാലുള്ള അവസ്ഥ എന്താണ്? അയാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. മറ്റേത് വായിച്ചാലോ? അയാളൊരു വൻപാപം ചെയ്യുന്ന രീതിയിൽ അവിടെ നിൽക്കും. അപ്പോൾ ഈ തിന്മ വിരോധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ തിന്മ അയാളെ കൊണ്ട് ചെയ്യുന്ന അവസ്ഥ അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് എങ്കിൽ ഈ തിന്മ വിരോധിക്കേണ്ടതില്ല എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സംഭവം, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പല സ്ഥലത്തും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാമും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും നടക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന തർത്താരികൾ, തർത്താരികൾ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വലിയ, ലോകം കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ ഉപദ്രവകാരികളായ ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വഴിയിൽ നിന്നൊക്കെ ഇരുന്ന് കള്ളുപിടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇബ്നു തൈമിയയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അതിനെ തടുക്കാൻ വേണ്ടി തയ്യാറായി. ഇബ്നു തൈമിയ അയാളെ തടുത്തു, മിണ്ടണ്ട എന്ന് പറഞ്ഞു, ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അള്ളാഹു സുബ്ഹാനഹു വ തആല കള്ളു കുടിക്കുന്നത് ഹറാമാക്കിയതിന്റെ കാരണം അത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും മറ്റുമൊക്കെ അത് തടസ്സമുണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. ഇവിടെ ഈ തർത്താരികൾ കള്ളു കുടിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാനാണ് സാധിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനാണ് സാധിക്കുക. അവർ കള്ളുകുടി ഉപേക്ഷിച്ചാൽ അവർ നേരെ വരുന്നത് മുസ്ലിമീങ്ങൾക്ക് നേരെ ആയിരിക്കും, എന്നിട്ട് വന്ന് നിസ്കരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കും, അവരെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കും. അവരങ്ങനെ തന്നെ അവിടെ വിട്ടാൽ വേറെ പ്രശ്നം ആർക്കുമില്ല. മാത്രവുമല്ല അദ്ദേഹം പറയുന്നു, ഇവർക്കിടയിൽ അത് പ്രശ്നമുണ്ടാകാനും ഇവർക്കിടയിൽ അടിയുണ്ടാകാനും അത് മതി. കാരണം ഇത് പൈശാചികമാണ്, ഇവർ തമ്മിലെ നമ്മൾ കാണുന്നതുമാണ്. ഈ കുടിക്കുന്ന ആളുകൾ തമ്മിലുള്ള അടിപിടികൾ, ശത്രുക്കൾ തമ്മിൽ അടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈറായ കാര്യമാണ്, അത് അവരിൽ തന്നെ ഒതുങ്ങും. അതുകൊണ്ട് അവിടെ പോയി വിലക്കിയാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവര് അതൊക്കെ വിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ ചീത്ത വിളിയും പ്രശ്നവും തുടങ്ങും. പിന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാനും വരും, നിസ്കരിക്കുന്ന ആളുകളെ തടയാൻ വരും. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ പോയി എന്ത് ചെയ്യേണ്ടതില്ല? അവിടെ ചെയ്യേണ്ടത് ചിലപ്പോ ഈ കായിക അറിയാത്ത ആളുകൾക്ക് ചിലപ്പോ മനസ്സിനൊരു പ്രയാസം തോന്നും, ഇങ്ങനെ ആളുകളൊക്കെ വലിയ ഹറാമുകൾ ചെയ്യാൻ നമുക്കിത് തടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് നമ്മൾ ചിന്തിക്കുക, അവിടെ തടുക്കാൻ പറ്റുമെങ്കിൽ, സംസാരിച്ചാൽ അവിടെ നല്ല ഖൈറുണ്ടാകുമെങ്കിൽ നമ്മളത് ചെയ്യണം. അതല്ലാതെ ഇത് തിന്മ വിരോധിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് അതിന് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അറിയണം ഇത് പറഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും. ചില ആളുകൾ അതൊന്നും ശ്രദ്ധിക്കുകയല്ല, ഞാൻ ഹക്കാണ് പറയുന്നത്, ഞാൻ വിലക്കുന്നത് തിന്മയാണ് എങ്കിൽ ഞാൻ ഒന്നും ചിന്തിക്കില്ല, ഞാൻ പറയന്നെ ചെയ്യും, അത് പറയും. അത് പ്രത്യേകിച്ചും ദുആത്തുകൾക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കുന്ന ആളുകൾക്ക്, അതെല്ലാവരും ഓരോരുത്തരും അവരവരുടെ കഴിയുംപ്പെട്ട ദായിമാരായി മാറേണ്ട ഒരു കാലമാണിത്. നമുക്ക് പറ്റുന്ന പോലെ പറഞ്ഞു കൊടുക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്ന സമയത്ത് അതിനേക്കാളും ഫിത്തന ഉണ്ടാകാനും പ്രശ്നം ഉണ്ടാകാനും അല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ച് അവരെ ഉള്ള ഷറിൽ നിന്ന് ഒഴിവാക്കി നന്മയിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മൾ അവരെ കൂടുതൽ ഫിത്തനയിലാക്കുന്ന കാര്യമാണ്, കൂടുതൽ ഫസാദിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഒരു ഉദാഹരണം പണ്ഡിതന്മാർ ഇത് എപ്പോഴും എടുത്തു പറയുന്നത് നമുക്ക് കാണാം. അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ പെട്ടതാണ്. ഒരു സ്ത്രീ മരണപ്പെട്ടു, അഥവാ വയറ്റിൽ ഗർഭസ്ഥ ശിശുവുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു, കുട്ടിക്ക് ജീവനുണ്ട്, കുട്ടിക്ക് അവിടെ ജീവനുണ്ട് എന്ന് ഉറപ്പായാൽ ഇവിടെ ഈ മയ്യത്തിന്റെ വയറ് കീറുക എന്നുള്ളത് മഫ്സദത്താണ്. കാരണം മയ്യത്തിന് ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന അതേ വേദന ഉണ്ടാകും എല്ലുകളും മറ്റും പൊട്ടിച്ചാലെന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ ഇതൊരു മഫ്സദത്താണ്. പക്ഷേ അത് ഒഴിവാക്കിയാൽ അതിനേക്കാളും വലിയൊരു മഫ്സദത്ത്, ഒരു കുട്ടിയുടെ ജീവൻ അവിടെ പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കുകയാണെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അവിടെ അത് കൃത്യമായി മുറിച്ചുകൊണ്ട് ആ കുട്ടിയെ പുറത്തെടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അതാണ് ഏറ്റവും വലിയ മഫ്സദത്ത്, കുട്ടി മരണപ്പെട്ടു പോകുക എന്നുള്ളത്. ഇത് എന്താണ്, അതിന്റെ താഴെ വരുന്ന കാര്യമാണ്. ഇങ്ങനെ ധാരാളം സഹോദരങ്ങളെ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കാണാം. നമുക്കിപ്പോ ഒരു സ്ഥലത്തെത്തി, ഭക്ഷണമില്ല. ഇപ്പൊ ഭക്ഷിക്കാനായി രണ്ട് ഇറച്ചിയാണ് അവിടെ ഉള്ളത്. നമ്മൾ മരണപ്പെടാൻ നിൽക്കുകയാണ്, അപ്പൊ രണ്ട് ഇറച്ചിയിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാം. അതിൽ ഒന്നാമത്തെ ഇറച്ചി എന്ന് പറയുന്നത് അത് മയ്യത്താണ്, അഥവാ അർത്ഥതല്ല. രണ്ടാമത്തെ ഇറച്ചി അതും മയ്യത്താണ്, പക്ഷേ അത് ജീവനോട് അർത്താൽ പോലും ഹറാമായ ഒരു മൃഗമാണ്. ഉദാഹരണം, ഒന്ന് ഒരു നായയാണ് അല്ലെങ്കിൽ ഒരു പന്നിയാണ്, അത് ജീവനോടെ ബിസ്മി ചൊല്ലി അർത്താൽ പോലും ഹലാലാവുകയില്ല. മറ്റേത് ഒരു മൂരിക്കുട്ടിയോ അതല്ലെങ്കിൽ ആടോ ആണ്. ഇത് രണ്ടും ചത്തുപോയി, ചത്താൽ രണ്ടും നമുക്ക് ഹറാമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും മഫ്സദത്ത് ഏതാണ്? പന്നിയോ അല്ലെങ്കിൽ നായയോ ആണ്. കാരണം അത് ജീവനോട് അർത്താൽ പോലും നമുക്കത് പാടില്ല. മറ്റേത് ജീവനോട് അർത്തിരുന്നെങ്കിൽ നമുക്ക് അനുവദനീയമാണ്. ഈ രണ്ട് മഫ്സദത്തിൽ ഏറ്റവും കുറഞ്ഞ മഫ്സദത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാം, ധാരാളം ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഭരണാധികാരികൾക്കെതിരെ തിരിയുക, മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ അവർക്കെതിരെ പുറപ്പെടുക, ഖുറൂജ് നടത്തുക. ഖവാരിജുകളും അവരുടെ ആശയങ്ങളും പിൻപറ്റുന്ന ആളുകളുടെ സ്വഭാവമാണ്. ഭരണാധികാരികളിൽ എന്തെങ്കിലുമൊക്കെ തിന്മ കണ്ടാൽ അവർക്കെതിരെ പരസ്യമായി സംസാരിക്കുക, ഖുത്ബകളിൽ പറയുക, ഇനി ഒരു മാർച്ച് നടത്തി അവർക്കെതിരെ പ്രക്ഷോഭം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ, നമ്മൾ കണ്ടതാണ്, പല വസന്തങ്ങളുടെയും പേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഇത്. പണ്ഡിതന്മാർ ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഇത് പാടില്ല എന്നുള്ളത്. ഇത് ഈ കായിദയുടെ തത്വവും കാണാം, ഈ കായിദയുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ഭരണാധികാരികൾ എന്തെങ്കിലുമൊക്കെ ഹറാമുകൾ നാട്ടിൽ കൊണ്ടുവരിക, അതേപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മഫ്സദത്താണ്, യാതൊരു സംശയവുമില്ല. അതൊരിക്കലും മസ്ലഹത്താണെന്ന് ആരും പറയുന്നില്ല. മുസ്ലിം നാടുകളിൽ ഉണ്ടാകുന്ന ഇത്തരം ഹറാമുകൾ മഫ്സദത്ത് തന്നെയാണ്. പക്ഷേ ഭരണാധികാരിയെ പരസ്യമായി വിമർശിക്കാനും മറ്റും തുടങ്ങി ഭരണം അട്ടിമറിക്കപ്പെട്ടാൽ അവിടെ ഉണ്ടാകുന്ന മഫ്സദത്ത് ഈ മഫ്സദത്ത് പോലെയല്ല, അവിടെ അതിനേക്കാളും വലിയ മഫ്സദത്താണ് ഉണ്ടാവുക. അവസാനം നിർഭയത്വം തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ഇത് നമുക്കിന്ന് ജീവിതത്തിൽ നമുക്ക് നമ്മളൊക്കെ കാലത്തിൽ നടന്നുപോയിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ദുനിയാവിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ വീക്ഷിക്കുന്നവരാണ് എങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അത് പല രാജ്യങ്ങളും, ഇറാഖിലാകട്ടെ, ലിബിയയിലാകട്ടെ, സിറിയയിലാകട്ടെ, മിസറിലാകട്ടെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആളുകളെ, യുവാക്കളെയും ആളുകളെയൊക്കെ പ്രസംഗിച്ചും മറ്റും ഭരണാധികാരികൾക്ക് അയാള് കള്ളുടിക്കുന്നുണ്ട്, അവിടെ ഇസ്ലാം പലിശ ബാങ്കുണ്ട്, അവിടെ അതുണ്ട്, ഇതും ശരിയാണ്, അതെല്ലാം മഫ്സദത്ത് തന്നെയാണ്. എന്നിട്ട് ആളുകളെ കൊണ്ട് ഖുറൂജിന് വേണ്ടി ഇറങ്ങുകയും അങ്ങനെ ഭരണാധികാരിയെ അട്ടിമറിക്കുകയും അങ്ങനെ ഭരണമൊക്കെ അട്ടിമറിച്ച് ഉണ്ടാക്കി വന്നിട്ടുള്ള ആ ഭരണവും അവിടുത്തെ ഭരണകൂടവും ഒക്കെ നേരത്തെ ജനങ്ങൾക്കൊരു അഭിമാനമെങ്കിലും ഉണ്ടായിരുന്നു, അത്രയും നിർഭയത്വം നഷ്ടപ്പെട്ട അവസ്ഥ പലരും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു വ്യക്തിയെ പേര് പറയുന്നില്ല, അയാളെ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇപ്പോ അയാളെ പോലത്തെ ഓരോരുത്തരും ഓരോ പഞ്ചായത്തിലും ഉണ്ടെന്നാണ്. അത്രയും വലിയ ആള് ഫിത്നകൾ അവിടെ ഉണ്ടായി തുടങ്ങി. കാരണം നിർഭയത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മസ്ലഹത്താണ്. അത് നഷ്ടപ്പെട്ടാലേ നമുക്കറിയുകയുള്ളൂ. അത് നഷ്ടപ്പെട്ടാൽ അതറിയും, ഓരോ നാട്ടുകാർക്കും അറിയാം. അവിടെ കലാപങ്ങൾ പൊട്ടി പുറപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന പേടിയും പ്രശ്നമൊക്കെ ആ നാട്ടുകാർക്കറിയാം. ആ നിർഭയത്വമുള്ള അവസ്ഥയുടെ ഹൈറും അറിയാം. ആ നിർഭയത്വം ഇല്ല, ആരും ചോദിക്കാനില്ല. നേരത്തെ ഒരു അക്രമകാരിയായ ഭരണാധികാരിയുണ്ട്, അയാളുടെ കീഴിൽ അയാൾ ഇന്ന ഇന്ന അക്രമമൊക്കെ അവിടെ ചെയ്യും. അതിൽ പലതും അയാളുടെ സ്വന്തം താല്പര്യത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. എന്നാലും അവിടെ പൊതുവിൽ ചോദിക്കാനും പറയാനും ഒരു തെമ്മാടിയായ ഭരണാധികാരിയാണെങ്കിലും ഉണ്ട്. പക്ഷെ പിന്നീട് ആരുമില്ല. അയാളെ താഴെ ഇറക്കി പിന്നീട് വരുന്നത് ആരുണ്ടാവില്ല, ആരൊരു നാഥനില്ല, കളരിയാകും. ആർക്കും എന്തും ചെയ്യാം, അങ്ങനെയുള്ള എന്ത് അക്രമം അയച്ചുവിടാം, ആരുടെ അഭിമാനത്തിനെതിരെയും ശതം ഏൽപ്പിക്കാം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഫ്സദത്തുകളുടെ നീണ്ട നിര വരും. പണ്ഡിതന്മാർ പറഞ്ഞു, ആ ചെറിയ മഫ്സദത്ത് അവിടെ ഉണ്ടായിക്കൊള്ളട്ടെ, അതാണ് ഇത്രയും വലിയ മഫ്സദത്തുകൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം. അതല്ലാതെ ചില ആളുകളൊക്കെ പറഞ്ഞതുപോലെ കൊട്ടാരത്തിലെ പണ്ഡിതന്മാരായതുകൊണ്ടല്ല, അല്ലെ, ഉമറ എന്താണ് ഉലമാലാത്തീൻ ഭരണാധികാരികളുടെ പണ്ഡിതന്മാർ, അത് അവര് അവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടാകും മാസത്തിൽ, അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും ഉണ്ടാത്തത് എന്നൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും. ഈ കായിക അറിയുന്നത് കൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അറിയുന്നത് കൊണ്ടാണ്, വിവരമുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അവരാരും ഈ മുൻകറിനെ ഒന്നും ഹറാമിനെ അംഗീകരിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് ഇതിനേക്കാളും വലിയ ഫിത്നകൾ അവിടെ വരാതിരിക്കാനുള്ള മാർഗമാണ്. അതിനുള്ള സുരക്ഷിതമായ മാർഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. നേരിട്ട് പോയി അവരുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതവർ ചെയ്യുന്നുമുണ്ട്. ആ ചെയ്യുന്ന കാര്യം പുറത്തേക്ക് അറിയിക്കേണ്ട കാര്യവുമില്ല. ഇത് മഫ്സദത്തുകൾ, വലിയ മഫ്സദത്ത് ഉണ്ടാകുന്ന സമയത്ത് ചെറിയ മഫ്സദത്ത് അവിടെ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പറയുന്ന കായിദയുടെ മറ്റൊരു ഉദാഹരണമാണ്. അതേപോലെയാണ് ബിദഅത്തുകാരുടെ പുറകിൽ, അഥവാ കുഫറിലേക്കെത്താത്ത, ഷിർക്കിലേക്കെത്താത്ത ബിദഅത്തുകാരുടെ പുറകിൽ നിസ്കരിക്കുക എന്നുള്ളത്. അയാൾ അവിടെ മാറ്റിയിട്ട് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഒരു ഇമാമിനെ അവിടെ നമുക്ക് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ, അയാളുടെ പുറകിൽ നിസ്കരിക്കാൻ പറ്റും, അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അങ്ങനെ ഒരു അവസരമില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ബിദഅത്തുകാരുടെ അടുക്കലുണ്ട്, കുഫറിലേക്ക് എത്താത്ത ഏതെങ്കിലുമൊക്കെ ബിദഅത്തിലുണ്ട്, അയാളുടെ പുറകിൽ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നീട് എന്തായിരിക്കും? നമ്മൾ വീട്ടിൽ നിന്നായിരിക്കും നിസ്കരിക്കുക, ജുമാക്ക് നമ്മൾ വരികയില്ല, ജുമായും ജമാഅത്തും. അങ്ങനെ വലിയ മഫ്സദത്തായിരിക്കും നമുക്കുണ്ടാകുക, ജമാഅത്ത് നിസ്കാരം ഇല്ലാത്ത, ജുമാ ഇല്ലാത്ത വലിയ മഫ്സദത്തായിരിക്കും ഉണ്ടാകുക. ഞാൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പുറകിലേ നിസ്കരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് വലിയ മഫ്സദത്ത് ഉണ്ടാകും, അവരുടെ ദീന് പതുക്കെ പതുക്കെ ചോർന്നു പോകുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ആ വലിയ മഫ്സദത്തിലേക്ക് എത്താതിരിക്കാനാണ് ഈ ചെറിയ മഫ്സദത്തിന്റെ കാര്യം നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആരായാലും ഒരു കുഴപ്പമില്ല എന്ന വാദമില്ല. മറിച്ച് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ യഥാർത്ഥ സഹാബത്തിന്റെ മനഹജുള്ള അഖീദയുള്ള അവർ ചെയ്യുന്നത് പോലെ സുന്നത്ത് ചെയ്യുന്ന ഇമാമുമാരാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ അത് ചില സമയത്ത് നമുക്ക് കിട്ടുകയില്ല. അത് സഹാബത്തിന്റെ കാലത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹജ്ജാജിന്റെ പുറകിൽ സഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട്, ഹജ്ജാജിന്റെ പുറകിൽ സഹാബത്തിൽ നിസ്കരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാൻ സാധിക്കുകയില്ല, വേറെ സുന്നത്തിന്റെ പിൻപറ്റുന്ന ഒരാളെ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നിസ്കരിക്കുക, ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരിക്കുക, ഒറ്റയ്ക്ക് നിസ്കരിക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതുമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, മറിച്ച് അങ്ങനെ ബിദഅത്തുകാരുടെ പുറകിൽ നിസ്കരിക്കാതിരിക്കലാണ് ബിദഅത്ത്. കാരണം മുൻഗാമികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, സഹാബത്ത് മുതൽ ഇങ്ങോട്ട് ആരും അങ്ങനെ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിൽ ഒരു ഉദാഹരണം കൂടി, ഇതിൽപ്പെട്ട മറ്റൊരു ഉദാഹരണമാണ് ഹുദൂദുകൾ നടപ്പാക്കുക എന്നുള്ളത്. എന്താണ് ഹദ്ദ് നടപ്പാക്കുക എന്നുള്ളത്? ഇസ്ലാമിക ശരീഅത്തിൽ മോഷ്ടിച്ചാൽ കൈവെട്ടും, അതുപോലെ തന്നെ ഒരാളെ കൊന്നാൽ മറ്റൊരാളെ കൊല്ലും, വ്യഭിചരിച്ചാൽ, അത് കല്യാണം കഴിഞ്ഞ ആളാണ് എങ്കിൽ, നാല് സാക്ഷികൾ ഉണ്ട് എങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലും. ഇവിടെ ചിന്തിക്കുന്ന സമയത്ത് മഫ്സദത്തുണ്ട്. ഒരാളുടെ കൈ വെട്ടുക എന്ന് പറയുന്ന ഒരു മഫ്സദത്താണ്, കാരണം കൈ ഒരാളുടെ കാര്യപ്പെട്ട ഒരു അവയവമാണ്. പക്ഷെ ശരീഅത്തിൽ എന്തിനാണ്? പണ്ഡിതന്മാർ പറയുന്നു, എന്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്? അതിനേക്കാൾ വലിയ മഫ്സദത്ത് തടയാനാണ് ചെറിയ മഫ്സദത്ത് അവിടെ ചെയ്യുന്നത്. കാരണം ആളുകളുടെ സമ്പത്ത് സംരക്ഷിക്കപ്പെടുക, ഹിഫ്ളുൽ മാൽ എന്ന് പറയുന്നത് വലിയ മസ്ലഹത്താണ്. അതില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഫ്സദത്താണ്. ആളുകളുടെ സമ്പത്തിന് യാതൊരു വിലയും ഉണ്ടാവുകയില്ല. ഇയാൾക്ക് ഈ ചെറിയൊരു മഫ്സദത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അത് പാഠമാകും. പിന്നീട് അവിടെയുള്ള സമ്പത്ത് സംരക്ഷിക്കപ്പെടും. വ്യഭിചാരിയെ കൊല്ലുന്ന അവസ്ഥ ഉണ്ടായാൽ ആ നാടുകളിൽ എന്തുണ്ടാകും? ആളുകളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടും, പാരമ്പര്യം സംരക്ഷിക്കപ്പെടും. അത് ദീനിന്റെ മസ്ലഹത്തുൻ ദറൂറിയ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, അത് സംരക്ഷിക്കപ്പെടാനുള്ള കാരണമാണ്. അതുകൊണ്ടാണ് ഹുദൂദുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഹുദൂദുകളിൽ വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്, നിങ്ങൾക്ക് ഖിസാസിൽ ഇങ്ങനെയുള്ള ഹദ്ദുകൾ നടപ്പാക്കുന്നതിൽ ജീവനുണ്ട്, ഹയാത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവിടെ മരിക്കും, ഒരാളെ ഖിസാസ് നടത്തിയാൽ കൊന്നതിന് പകരം കൊല്ലും, ഒരാൾ മരിക്കുകയാണ്, എന്നിട്ടും അതിൽ ഹയാത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊക്കെ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കും, കൊന്നാൽ കൊല്ലും, എന്നെ കൊന്നാൽ ഭരണകൂടം എന്നെ കൊല്ലും എന്ന കാര്യം വ്യക്തമായി അറിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം അവിടെ ഉള്ളത് കൊണ്ട് ഇയാൾ കൊല്ലാൻ മുതിരുകയില്ല. അല്ല, ഇങ്ങനെ ഒന്നുമില്ല, നമുക്ക് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, ഒരു വക്കീലിനെ വെച്ച് രക്ഷപ്പെടാം എന്നുള്ളിടത്തല്ല ഇതൊക്കെ നടക്കുന്നത്. ഈ നിയമം ഉള്ളിടത്ത് നടക്കുന്നുമില്ല. കാരണം വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളെ ഇതിൽ നിങ്ങൾക്ക് നല്ല കാര്യമുണ്ട്. ദുനിയാവിന്റെ ആളുകൾക്കും ബുദ്ധിയുണ്ട് എങ്കിൽ അവരിത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. ബുദ്ധിയില്ലാത്തത് കൊണ്ടും ഇസ്ലാമിനോടുള്ള കടുത്ത ശത്രുത മനസ്സിൽ വെക്കുന്നത് കൊണ്ടാണ് അവരുടെ ബുദ്ധി പോലും പണയപ്പെട്ടു പോകുന്നത്. ദീനിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഖിസാസിൽ ഹയാത്താണോ ഉള്ളത് എന്നുള്ളത്, അല്ല അത് വലിയ മനുഷ്യാവകാശ ലംഘനമാണോ ഉള്ളത് എന്നുള്ളത് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ദീനിന്റെ നിയമങ്ങൾ. അപ്പൊ അത് ചെറിയ മഫ്സദത്ത് അവിടെ എന്തിനാണ്? വലിയ മഫ്സദത്തിന് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗതിയിൽ അവർക്ക് മഹറമില്ലാതെ യാത്ര അനുവദിക്കപ്പെടുകയില്ല. എന്നാൽ ഹിജറ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ സ്ത്രീക്ക് മഹറമില്ലാതെ യാത്ര ചെയ്യാം. അതൊരു ഫിത്നയുടെ രാജ്യത്തിൽ നിന്നും അവൾക്ക് ഇസ്ലാമിന്റെ രാജ്യത്തിലേക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണ്, ദീനിന് വേണ്ടിയിട്ട് പോകുക എന്നുള്ളതാണ് ഹിജറ എന്നുള്ളത്. ആ സമയത്ത് അവൾക്ക് ആരുമില്ല, ഒറ്റ പെണ്ണേ ഉള്ളൂ. അവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവർ കുഫറിലേക്കും അതുപോലെയുള്ള പല ഫിത്നകൾക്കും പാത്രമാകും. അത് വലിയ മഫ്സദത്താണ്, അതിനേക്കാളും കുറഞ്ഞ മഫ്സദത്താണ് ഒരു മഹറമില്ലാതെ അവൾക്ക് യാത്ര ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹിജറയുടെ സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മഹറമില്ലാതെയും യാത്ര പണ്ഡിതന്മാർ അനുവദിച്ചത്, അഥവാ ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. ഇത് നമ്മൾ ഏതാനും ചില ഉദാഹരണങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ കാണും. അഥവാ നമ്മൾ രണ്ട് കായിദകളാണ് ഇതുവരെ പറഞ്ഞത്. രണ്ടു മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നു, അതിൽ രണ്ടും നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്നേ സാധിക്കുമെങ്കിൽ യുഖദ്ദമുൽ അലാ മിൻഹു, അതിൽ ഏറ്റവും മുന്തിയതിനെ നമ്മൾ തെരഞ്ഞെടുക്കണം. ഏറ്റവും മുന്തിയത് ഏതാണ് എന്ന് പറയാനുള്ള നവാബിത്തുകൾ നമ്മൾ പറഞ്ഞു, അത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ചില സമയത്ത് ആളുകൾ ചിന്തിക്കാത്ത കാര്യം, രണ്ട് മസ്ലഹത്ത് നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മൂത്രയ്ക്കാൻ കയറാൻ പോകുമ്പോൾ നമുക്ക് ബാങ്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇഖാമത്തിന്റെ ഇടയിൽ നമുക്ക് അല്പം സമയമുണ്ട്, നമുക്ക് ടോയ്ലറ്റിൽ കയറിയാൽ മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് പുറത്തുനിന്ന് മുഅദ്ദിന് ഇജാബത്ത് കൊടുത്ത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയി ഒതുവൊക്കെ എടുത്ത് വന്നാൽ എല്ലാ മസ്ലഹത്തുകളും നമുക്ക് കിട്ടി. എന്നാൽ നമ്മൾ അങ്ങനെ സമയം കൊടുത്താൽ ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കും, ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ ഇഖാമത്ത് കൊടുക്കും. അവിടെ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഇതൊക്കെ ദിക്റൊക്കെ ചൊല്ലി പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി വരുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു റക്കായത്ത് പോകും, വലിയ മസ്ലഹത്ത് നഷ്ടപ്പെടുകയാണ്. ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്ന് പറയുന്ന മസ്ലഹത്ത് വലിയ മസ്ലഹത്താണ്, അത് നഷ്ടപ്പെടും. ചിലപ്പോൾ റക്കായത്ത് പോകാന്ന് പറഞ്ഞ് വീണ്ടും വലിയ മസ്ലഹത്ത് പോയി. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെറിയ മസ്ലഹത്ത് എന്ത് ചെയ്യും? അത് ഒഴിവായിട്ട് വേഗം ഇതിലേക്ക് വരാൻ നോക്കും. അപ്പൊ എവിടെയൊക്കെ നമുക്ക് മസ്ലഹത്തുകൾ ജമാ ചെയ്യാൻ പറ്റും, ഒരുമിപ്പിക്കാൻ പറ്റും, അവിടെ ചെയ്യും. അതിന് പറ്റാത്തടത്ത് മുന്തിയ മസ്ലഹത്തിന് നമ്മൾ മുന്തിക്കും. അതിന് പഠിക്കണം ഓരോരുത്തർക്ക്, ഇത് ഇതാണ് നല്ല മസ്ലഹത്ത്, ഇതാണ് മസ്ലഹത്ത്. നമ്മൾ കുറച്ച് കായിദകളൊക്കെ നേരത്തെ പറഞ്ഞു, അത് പഠിക്കണം. ഏതാണ് ഏറ്റവും നല്ല മസ്ലഹത്ത് ഉള്ളത്? ദറൂറിയാത്താണ് മുമ്പിൽ, അതിനുശേഷം ഹാജി ആയതാണ്, അതിനുശേഷം മുക്കമ്മിലാത്തായിട്ടുള്ള മറ്റ് തഹസീനിയാത്താണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. ഫർളാണ് എപ്പോഴും വാജിബിനേക്കാളും മുന്നിൽ, ഇതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഫർളും വാജിബും ഉണ്ടാകും, ആദ്യം ഫർളാണ് അല്ലെ? നമ്മൾ പണ്ഡിതന്മാർ പറയാറുണ്ടല്ലോ, റമദാനിന് ശേഷം ഫർള് ഒരാൾക്ക് അഞ്ചാറ് നോമ്പ് ഒരു സ്ത്രീക്ക് ഉണ്ട്, സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴും ഉണ്ട്. തിങ്കളും വ്യാഴും നോമ്പല്ല അവൾ ആദ്യം എടുക്കേണ്ടത്, മറിച്ചോ അവള് ആദ്യം ഫർളാണ് വീട്ടേണ്ടത്. കാരണം ഫർള് നിർബന്ധമാണ്, റമദാനിലുള്ള ആറ് നോമ്പ് ഏഴ് നോമ്പ് നഷ്ടപ്പെട്ടതെന്ന് വീട്ടിൽ നിർബന്ധമാണ്. തിങ്കളോ വ്യാഴോ ഉള്ള നോമ്പ് സുന്നത്താണ്, ഫർളാണ് ആദ്യം വീട്ടേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ധാരാളം നമ്മുടെ നിത്യജീവിതത്തിൽ ഇബാദത്തുകളുടെ കാര്യത്തിലും മുആമലാത്തുകളിലും ആളുകളോട് ഇടപെടുന്ന സമയത്തൊക്കെ അയൽവാസി ബന്ധങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്. രണ്ട് മസ്ലഹത്തുകൾ ഒരുമിച്ച് വന്നാൽ ഏറ്റവും മുന്തിയ മസ്ലഹത്ത് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് മഫ്സദത്തുകൾ ഒരുമിച്ച് വന്നാൽ രണ്ടും ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ രണ്ടും ഒഴിവാക്കുക. അതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മറ്റേത് വരും, മറ്റേത് ചെയ്താൽ ഇത് വരും എന്ന അവസ്ഥ വന്നാൽ ഏറ്റവും ചെറുത് ചെയ്തിട്ട് മറ്റേത് അവിടെ ഉണ്ടാകുന്ന അവസ്ഥ നമ്മൾ എന്ത് ചെയ്യുക, അതോ വലിയ മഫ്സദത്ത് അവിടെ ഇല്ലാതാകുന്ന അവസ്ഥ അവിടെ ചെയ്യുക. അവിടെ ആ ചെറുത് ചെയ്യുമ്പോൾ അതിന് മഫ്സദത്ത് എന്ന് പറയുക പോലുമില്ല, മറിച്ച് അത് മസ്ലഹത്താണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇനി ഇൻഷാ അള്ളാഹ് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം അതിന്റെ ഹെഡിങ് മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അഥവാ മസ്ലഹത്തും മഫ്സദത്തും ഒരുമിച്ച് ഒരു സമയത്ത് ഉണ്ടാവുകയാണ്, ഒരേ ദർജയിൽ ഒരുമിച്ച് ഒരുമിച്ച് ഒരേ സമയത്ത് വരികയാണ്. ആ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നത് കൂടുതൽ അവിടെ ഉള്ളത് മസ്ലഹത്താണോ അല്ല കൂടുതലുള്ളത് മഫ്സദത്താണോ എന്ന് നമ്മൾ നോക്കുക. രണ്ടും ഒരേ സമയത്ത് വരികയാണ്. മസ്ലഹത്താണ് കൂടുതലുള്ളത് എങ്കിൽ ആ മസ്ലഹത്ത് നമ്മൾ ചെയ്യുക, ചെറിയ മഫ്സദത്ത് അവിടെ ഉണ്ടാകുന്നത് പരിഗണിക്കേണ്ടതില്ല. ഇനി മഫ്സദത്താണ് അവിടെ കൂടുതലുള്ളത് എങ്കിൽ ആ മഫ്സദത്ത് നമ്മൾ തടുക്കുക, ചെറിയ മസ്ലഹത്ത് ആ സമയത്ത് നഷ്ടപ്പെട്ടാൽ അത് പരിഗണിക്കേണ്ടതില്ല. ഇനി രണ്ടും ഒരേ ദർജയിൽ വന്നു, മഫ്സദത്തും മസ്ലഹത്തും ഒരേ ദർജ, അതാണ് നാലാമത്തത്. ആ സമയത്ത് ഒന്ന് ചെയ്താൽ മസ്ലഹത്ത് ചെയ്യാൻ പോയാൽ മഫ്സദത്ത് അവിടെ നിൽക്കും, മഫ്സദത്ത് ഒഴിവാക്കാൻ പോയാൽ മസ്ലഹത്ത് അവിടെ ചെയ്യാൻ പറ്റൂല, രണ്ടും ഒരേപോലെ ചെയ്യേണ്ടതാണ്. ആ സമയത്താണ് മഫ്സദത്ത് ഇല്ലാതിരിക്കുക, ദറഉൽ മഫാസിദ്, മഫ്സദത്ത് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. യുഖദ്ദമു അലാ ജൽബിൽ മസാലിഹ്, മസ്ലഹത്ത് അവിടെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത്, അഥവാ ലാഭം അതിനേക്കാളും നല്ലത് മുതലാണ്. നമ്മളെ മുതലടക്കം നഷ്ടപ്പെടാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ലാഭം കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുതൽ അവിടെ ഉണ്ടായാൽ മതി. അതാണ് വിഷയം ഇൻഷാല്ലാ. അതിനും ഖുറാനിലും ഹദീസിൽ നിന്നുള്ള തെളിവുകളും അതുപോലെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഒരു മജ്‌ലിസിൽ നമുക്കത് പൂർത്തിയാക്കാം നമ്മുടെ കായിക പ്രകാരം. നമുക്ക് കുറച്ച് സമയം ബാക്കിയുള്ളൂ. യുഖദ്ദമുൽ അലാ മിൻ, അതിലേറ്റവും നല്ലതിന് അവസരം നമ്മൾ കാണുകയാണ്. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.